നമസ്കാരം സുഹൃത്തെ, മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
ദൈവവചനം, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. മനുഷ്യവർഗത്തിനായി ദൈവം നൽകിയ അമൂല്യ സമ്പത്താണിത്. ജീവനും ഭക്തിക്കും വേണ്ടി സൃഷ്ടിതാവായ ദൈവം നൽകിയ ഈ അമൂല്യ നിക്ഷേപത്തിൽ നിന്നും ആത്മീയ ചൈതന്യം നേടുവാൻ ശ്രവിക്കൂ ജീവസന്ദേശം.
ത്യാഗത്തിൻ വിലയറിയ സ്നേഹത്തിൻ മാധുര്യമറിയ ത്യാഗത്തിൻ വിലയറിയ ഹൃദയത്തിൽ ശാന്തിതൻ സംഗീതം പകരും സ്വർഗീയ സന്ദേശം.
സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് കാണിക്കുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഉന്നതമായ കാര്യമാണ് പ്രവർത്തനമാണ് ആരാധന. പക്ഷേ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ അവകാശമില്ല. അത് പറഞ്ഞപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നെനിക്കറിയാം. ആർക്കാണ് ആരാധിക്കുവാൻ അവകാശമുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പുറപ്പാട് പുസ്തകം 30 അധ്യായത്തിന്റെ 9 വാക്യം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 10 വാക്യം മുതൽ പരിശോധിക്കാം. ഞാൻ ആദ്യം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, പുറപ്പാട് ദിവസം 30 അധ്യായത്തിന്റെ 10 മുതൽ 13 വരെ. സംവത്സരത്തിൽ ഒരിക്കൽ അഹറോൻ അതിന്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. പ്രായച്ചിത്തത്തിനുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായച്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേറ. ആ അര ശേക്കൽ യഹോവയ്ക്ക് വഴിപാട് ആയിരിക്കണം. ആരാധനയ്ക്ക് ആവശ്യമായിരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണിത്. അവർ വീണ്ടെടുക്കപ്പെടാൻ പോകുന്നതിനാൽ അവരുടെ ഇടയിൽ യാതൊരു ബാധയും ഉണ്ടായിരിക്കില്ല. അവർ വെള്ളി കൊണ്ട് വീണ്ടെടുക്കപ്പെടേണ്ടതായിരുന്നു. വെള്ളി വീണ്ടെടുപ്പിന്റെ ലോഹവും അതിന്റെ മുൻകുറിയുമാണ്. ആരാധിക്കുന്ന ഓരോ വ്യക്തിയും വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കേണ്ടതായിരുന്നു. പരസ്യമായ ആരാധനയെക്കുറിച്ച് അധികമായി നാം ഇന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയൊന്നില്ല. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആഗ്രഹിക്കുന്ന ഏവർക്കും വേണ്ടി വീണ്ടെടുപ്പിന്റെ വഴി തുറന്നുകിടക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നാം പ്രത്യേകം ഓർക്കണം, ശുദ്ധിയുള്ളവരാണ് ആരാധിക്കേണ്ടത്. ആരാധകർ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണമെന്ന് മാത്രമല്ല, അവർ ശുദ്ധിയുള്ളവർ, അതായത് കഴുകൽ പ്രാപിച്ചവർ ആയിരിക്കണം. അതെ, നമ്മെ താമ്രത്തൊട്ടിയുടെ അടുത്തേക്ക് നയിക്കുന്നു. ഈ തൊട്ടി താമ്ര പീഠത്തോടൊപ്പം പുറത്തെ പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതും താമ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. അവിടെയാണ് ദൈവം നമ്മുടെ പാപങ്ങളെ കൈകാര്യം ചെയ്യുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നത്. വിശുദ്ധന്മാരെന്ന നിലയിൽ നമ്മുടെ പാപത്തെ ദൈവം കൈകാര്യം ചെയ്യുന്നത് താമ്രത്തൊട്ടിയുടെ സ്ഥാനത്ത് വെച്ചാണ്. വിശുദ്ധന്മാർക്ക്, അതെ, അവരും ചിലപ്പോൾ പാപം ചെയ്യാറുണ്ട്. വിശുദ്ധന്മാർ സ്വർഗീയരാണെന്ന ചിന്താഗതി പാപം ചെയ്യുവാൻ കഴിയില്ലാത്തവരാകുന്നു എന്ന ആ ചിന്താഗതി ശരിയായിട്ടുള്ളതല്ല. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്ര തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതെങ്കിൽ അഹ്റോനും അവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. ആദ്യമേ താൻ തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ പുരോഹിതന് ശുശ്രൂഷയ്ക്കായി സമാഗമന കൂടാരത്തിൽ കടക്കുവാൻ കഴിയുമായിരുന്നില്ല. പുരോഹിതൻ പുറത്തായിരുന്നപ്പോൾ അശുദ്ധനായി തീർന്നിരിക്കുകയാണ്. താങ്കൾ പള്ളിയിൽ പോയി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ആരാധന സന്തോഷപ്രദമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പ്രസംഗകൻ മോശമായതുകൊണ്ടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ താങ്കൾ ഒരു അഴുക്കുപുരണ്ട വിശുദ്ധനായിരിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്രകാരം അനുഭവമാകുന്നത്. മോശമായ പ്രസംഗകനും അഴുക്കുപുരണ്ട വിശുദ്ധനും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ താങ്കൾക്ക് ഒരു ഉത്തേജനകരമായ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ കഴിയുകയില്ല എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല. ആരാധന ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് മാത്രമായിരിക്കും താങ്കൾ അപ്പോൾ ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അഴുക്കുപുരളാറുണ്ട്. നാം കഴുകൽ പ്രാപിക്കുന്നതുവരെയും നമുക്ക് ആരാധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. അവൻ ഇന്നും അത് ചെയ്തുകൊണ്ടാണിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നാം ആ താമ്ര തൊട്ടിയുടെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. പുരോഹിതൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു. അവർ താമ്ര യാഗപീഠത്തിന്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ അവർ അതിനു മുമ്പും പിമ്പും കഴുകിയിരുന്നു. അവർ വിശുദ്ധ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവർ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പായും പുറത്തു വരുമ്പോഴും കഴുകുമായിരുന്നു. കഴുകലിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എന്റെ വിചാരം. ഒരു ദിവസം പല പ്രാവശ്യം അവിടെ കടന്നു ചെല്ലേണ്ട പുരോഹിതൻ പല പ്രാവശ്യം കഴുകേണ്ടതാണ്. എന്തിനാണ് വീണ്ടും വീണ്ടും ഇപ്രകാരം ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചേക്കാം. താങ്കൾ വിശുദ്ധനാകേണ്ടതിനാണ്. അതെ, അങ്ങനെ വിശുദ്ധി താങ്കളിൽ ഉണ്ടാകണം എന്ന് അത് അറിയുന്നതുവരെയും വീണ്ടും വീണ്ടും അപ്രകാരം കഴുകൽ പ്രാപിക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. താങ്കൾ കഴുകൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവനെ താങ്കൾക്ക് ആരാധിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനോ അവന് വേണ്ടി ഉപയോഗമുള്ളവനായി തീരുന്നതിനോ കഴിയുകയില്ല. മനസ്സിലായല്ലോ. അഴുക്കുപുരണ്ട അതെ തെറ്റിയ വിശുദ്ധന് ദൈവപ്രസാദകരമായ ശുശ്രൂഷ നിവർത്തിക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും ദൈവവേലയിലായിരിക്കുന്നവർ പോലും തെറ്റിൽ വീഴുന്നതിനെക്കുറിച്ച് താങ്കൾ അറിയുന്നുണ്ടാകും. പണമിടപാടുകളിലെ അവിശ്വസ്തത, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലെ ഉലച്ചിൽ, അസാൻമാർഗിക നടപടികളിലായിത്തീരുന്നത് പോലും കാണാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചതറിയുമ്പോൾ താങ്കൾ സാധാരണ പറയാറില്ലേ, ഛേ, ഇത്ര ശോഭിച്ചു നിന്നിരുന്ന ഒരു വ്യക്തി ഇങ്ങനൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദൈവവൈതലിന് ഇങ്ങനെ സംഭവിക്കുമോ? അതേ സുഹൃത്തെ, ആ വ്യക്തി ഒരു നല്ല വിശ്വാസിയോ സുവിശേഷകനോ ഒക്കെ ആയിരുന്നിരിക്കാം. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അയാളുടെ പ്രവർത്തനത്തെ പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, കൊരിന്ത്യർക്കെഴുതിയ 1:3-12 വാക്യങ്ങളിൽ അങ്ങനെയുള്ളവരുടെ പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കൊരിന്ത്യർക്കെഴുതിയ 1:3-12 ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ തന്റെ പ്രവർത്തനം ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീൽ കൂടി എന്ന പോലെ അത്രേ. അവന്റെ വലിയ പ്രവൃത്തി ദൈവദൃഷ്ടിയിൽ ഒന്നുമില്ലാത്തതായിത്തീരുന്നു. നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. താമ്ര തൊട്ടിയിൽ പുരോഹിതന്മാർ കഴുകേണ്ടിയിരുന്നു. നാം പാപബോധത്തോടെ അവന്റെ അടുക്കൽ കടന്നു വരേണ്ടതാണ്. 1 യോഹന്നാൻ 1:9 നാം വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ താമ്ര തൊട്ടി നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് ചിത്രീകരിക്കുന്നത്. നാം ദൈവത്തെ സേവിക്കുവാൻ പോകുന്നുവെങ്കിൽ നാം കഴുകൽ പ്രാപിക്കേണ്ടതാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ പോകുന്നുവെങ്കിൽ നാം കഴുകൽ പ്രാപിക്കേണ്ടതാണ്. നാം വിശുദ്ധരായിത്തീരണം. നമ്മുടെ വസ്ത്രങ്ങൾ സൗരഭ്യവാസനയുള്ളതായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരങ്ങളും വിശുദ്ധ വെള്ളത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കേണ്ടതാണ്. ഈ ശുദ്ധവെള്ളം ദൈവവചനമാണ്. മനസ്സിലായല്ലോ, ശുദ്ധവെള്ളം ദൈവവചനമാണ്. തൊട്ടി താമ്രം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. സ്ത്രീകൾ തങ്ങളുടെ തിളങ്ങുന്ന താമ്ര കണ്ണാടികൾ തൊട്ടിയുടെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നു കൊടുത്തു. അക്കാലത്ത് ഗ്ലാസ് കൊണ്ടുള്ള മുഖ കണ്ണാടികൾ ഉണ്ടായിരുന്നില്ല. കണ്ണാടികൾ അഴുക്കിനെ കാട്ടിക്കൊടുത്തു. അതായിരുന്നു താമ്ര തൊട്ടിയുടെ ഉദ്ദേശം. തൊട്ടി പുരോഹിതനെ ശുദ്ധിയുള്ളവനാക്കി തീർത്തിരുന്നു. തൊട്ടി ദൈവവചനത്തെയാണ് ചിത്രീകരിക്കുന്നത്. വേദപുസ്തകം ഒരു കണ്ണാടിയാണ്. നാം അതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപം വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ നാം ആ പാപത്തെ ഏറ്റുപറയുകയും കഴുകൽ പ്രാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ താങ്കളുടെ പാപം താങ്കൾ പരസ്യമായി ഏറ്റുപറയേണ്ടതില്ല. താങ്കൾ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് രഹസ്യമായി കടന്നു ചെല്ലുക. ആ തൊട്ടി സ്വർഗത്തിലാണ്. ഓരോ ഞായറാഴ്ചയും നാം പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പായി ആ ആഴ്ചയിലെ പാപങ്ങൾ നാം ഏറ്റുപറയണമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ ദേഹത്ത് അഴുക്കൊന്നുമില്ല, അല്ലെങ്കിൽ അശുദ്ധിയൊന്നുമില്ലെന്ന് പറഞ്ഞുകൂടാ. താങ്കളുടെ കണ്ണുകൾ അശുദ്ധമാകാറുണ്ടല്ലേ? താങ്കളുടെ മനസ്സ് അശുദ്ധമാകുന്നുണ്ടല്ലേ? താങ്കളുടെ കൈകൾ അശുദ്ധമായി തീരുന്നു. താങ്കളുടെ കാലുകൾ അശുദ്ധമാകുന്നുണ്ട്. താങ്കൾ മുഴുവൻ അശുദ്ധിയുള്ളവനാണ്. പൊടി പിടിക്കുന്ന ദേഹത്ത്, അതേ നമ്മുടെ ആരാധനകളിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആത്മീയ നികളമാണ്. നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയേണ്ടതും ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പായി കഴുകൽ പ്രാപിക്കേണ്ടതുമാണ്. ശുദ്ധഹൃദയത്തിൽ നിന്നും ഉടലെടുക്കാത്ത ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല സുഹൃത്തെ. ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നുള്ളതല്ലാത്ത ശുശ്രൂഷയെയും അവൻ സ്വീകരിക്കുകയില്ല. താങ്കളുടെ ആരാധന എപ്രകാരമാണ്? വിശുദ്ധിയിലാണോ? അതെ, വിശുദ്ധിയുള്ളവർ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ശുദ്ധിയില്ലാതെ ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കില്ല. എത്ര മനോഹരമായ ചിന്തയില്ലേ? നാം പലപ്പോഴും വിശുദ്ധി പ്രാപിക്കാതെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആ കഴുകൽ പ്രാപിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ പോകാറില്ലേ? ദൈവം ആ ആരാധന ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. 25 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 28 വരെ ഞാൻ വായിക്കാം. തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലം ആക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. ഇന്ന് നമുക്ക് ഈ അഭിഷേകം എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നതിന് നമ്മെ ശക്തീകരിക്കുന്ന അഭിഷേകം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അനേകർക്കും വേദപുസ്തകം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകനോ പ്രസംഗകനോ അല്ല, ദൈവത്തിന്റെ ആത്മാവാണ് ഈ ദൈവവചനം ഉപയോഗിക്കുന്നത്. ആത്മാവിന് മാത്രമേ താങ്കളെ അഭിഷേകം ചെയ്യുവാൻ കഴിയുകയുള്ളൂ സുഹൃത്തെ. താങ്കൾ ആരുടെയെങ്കിലും അടുത്ത് ഇന്നിട്ട് അയാൾ താങ്കളുടെ മേൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ താങ്കൾക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നിട്ട് ദൈവമേ, അവിടുത്തെ വചനം ഗ്രഹിക്കേണ്ടതിന് എന്റെ ഹൃദയവും മനസ്സും ജീവിതവും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതത്രേ. യോഹന്നാന്റെ ലേഖനം 1 2 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്നത്രേ. 27 വാക്യത്തിൽ നാം കാണുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കും. അത് നിങ്ങളെ ഉപദേശിച്ച അതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പാനായി താങ്കൾ ദൈവത്തോടു കൂടെ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് താങ്കളുടെ ഹൃദയവും മനസ്സും വചനത്തിനായി തുറക്കുന്നത്. അവിടുന്ന് എത്ര അനുഗ്രഹം താങ്കളുടെ ഹൃദയത്തിൽ ചൊരിഞ്ഞു തരും എന്നോർക്കണം. ദൈവം തന്റെ അനുഗ്രഹം കൊണ്ട് നമ്മെ നിറയ്ക്കും. തന്റെ വചനം പഠിക്കുവാൻ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയെയും അവൻ സംതൃപ്തിപ്പെടുത്തുന്നു. എത്ര മനോഹരമാണ്! ഇന്ന് പലപ്പോഴും ആഗ്രഹമില്ലാത്തതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? പഠിപ്പിക്കാൻ ആളില്ല, ഇന്നാര് പഠിപ്പിച്ചാൽ ശരിയാകില്ല. എത്ര സമയം വചനം പഠിക്കുവാനായി താങ്കൾ സ്വയം എടുക്കാറുണ്ട്? ആ ചോദ്യത്തിന് ആദ്യം മറുപടി നൽകിക്കട്ടെ. നാം ഇനിയും 34 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, നീ നറുംപശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിനു മുമ്പാകെ വെക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. നോക്കണേ, 34 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ധൂപവർഗം, നറും പശ, ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും ചേർത്തുണ്ടാക്കിയതായിരുന്നു ഗിലെയാദ് പർവ്വതത്തിൽ വളരുന്ന മരങ്ങളിൽ നിന്ന് ഊറി വരുന്ന പശയായിരുന്നു നറും പശ. അതിന് ഗിലെയാദിലെ കുഴമ്പ് എന്ന് പേർ പറഞ്ഞിരുന്നു. തെങ്ങിനെ പോലെയുള്ള പുറന്തോടുള്ള ഒരു തരം മരത്തിൽ നിന്നായിരുന്നു ഗുൽഗുലു എടുത്തിരുന്നത്. സിറിയയിൽ വളരുന്ന ഒരു സസ്യത്തിന്റെ ഇലയിൽ നിന്നെടുക്കുന്നതാണ് ഹൽബാനപ്പശ. ഇവയെല്ലാം നിർമ്മല സാമ്പ്രാണിയും ചേർത്ത് ധൂപവർഗം ഉണ്ടാക്കിയിരുന്നു. അത് ഒരു രഹസ്യമായ വിധി പ്രകാരമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ആ രീതി നിലവിലില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. ഈ സുഗന്ധവർഗങ്ങളുടെ കൂട്ട് നല്ല സൗരഭ്യം പരത്തുന്നതായിരുന്നു. അതുപോലെ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കുകയോ അതിന് പകരം മറ്റ് സാധനം ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്ന് നാം കാണുന്നു 37-38 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിനൊത്തതായി നിങ്ങൾക്കുണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഈ വിധിപ്രകാരം യാതൊരുത്തനും സ്വന്തം ആവശ്യത്തിന് ധൂപവർഗം ഉണ്ടാക്കിക്കൂടായിരുന്നു എന്ന് മാത്രമല്ല, ഇതിനു പകരം വേറെ എന്തെങ്കിലും ദൈവം അംഗീകരിക്കുകയുമില്ലായിരുന്നു. താമരപീഠം പ്രാർത്ഥനയെയും ആരാധനയെയും കുറിക്കുന്നതാണ്. നാം നമ്മുടെ സ്തുതികളും സ്തോത്രങ്ങളും അപേക്ഷകളും അർപ്പിക്കേണ്ട സ്ഥലം അവിടെയാണ്. അതുപോലെ മറ്റ് ഉണ്ടാക്കിക്കൂടാ. ധൂപവർഗമോ ആരാധനയോ പ്രാകൃത മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമമായി ഈ ധൂപവർഗത്തിന്റെ യോഗം ഉപയോഗിക്കുവാൻ പാടില്ലായിരുന്നു. ആരാധന പ്രാകൃത മനുഷ്യനെ തൃപ്തികരമാക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ആരാധന പ്രാകൃത മനുഷ്യന്, അതെ, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക്, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവൈതലായി തീർന്നിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ആരാധന തൃപ്തികരമാകുകയില്ല. അത് എങ്ങനെയൊക്കെ ആരാധിച്ചാലും, അല്ലെങ്കിൽ പിന്നെ ആരാധനയുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ മേളം കാട്ടണം. ഇന്ന് അനേകരും അതുപോലെയുള്ളതിലാണല്ലോ സംതൃപ്തർ. അതുകൊണ്ട് തന്നെ ആളെ കൂട്ടാൻ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇന്ന് കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത് വിചിത്രമാണ്, വളരെ ശോചനീയമാണ്. ഇവിടെ പറയുന്നു, ആരാധന പ്രാകൃത മനുഷ്യന് തൃപ്തികരമാകില്ല എന്ന്. നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാണ്. ആളുകളെ പള്ളിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുവാനായി പലവിധ അടവുകൾ ഇന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഈ ഉദ്ദേശം സാധ്യമാകുന്നതിന് ദൈവവചനമല്ലാതെ യാതൊന്നും പ്രയോഗിച്ചു കൂടാത്തതാണ്. ദൈവവചനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്നും മറ്റ് സകലതും അതിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമാകുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമത്രേ. 2 യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഹോമയാഗപീഠത്തിലാണ് ദൈവം പാപിയുമായി ഇടപെട്ടിരുന്നത്. അത് ഭൂമിയെയും മനുഷ്യന്റെ പാപത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ധൂപപീഠം സ്വർഗത്തെയും വിശുദ്ധിയെയും കുറിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പ്രവർത്തിച്ച ആ കാര്യത്തെയാണ് ഹോമയാഗപീഠം സൂചിപ്പിക്കുന്നത്. ധൂപപീഠമാകട്ടെ, യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനകളെയും ആരാധനയിൽ നമുക്കുള്ള പങ്കിനെയും കുറിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെയും അത് ചിത്രീകരിക്കുന്നു. അവനാണ് വാസ്തവത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വാസ്തവമായി ദൈവത്തെ ആരാധിക്കുന്നത് അവൻ തന്നെയാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവനാണ്. നമുക്ക് ആരാധന എങ്ങനെ ശീലിക്കുവാൻ കഴിയും? താങ്കൾ ഒരു പാപിയായി കടന്നു ചെന്ന് ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുന്നു. അവൻ ചൊരിഞ്ഞതായ രക്തം, അത് നാം വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ, അതെ, യാഗപീഠത്തെങ്കിലല്ല അത് സാധ്യമാകുന്നത്. താങ്കൾ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും സ്വർണപീഠത്തിന്റെ അരികിൽ വരികയും ചെയ്യുന്നു. അവിടെ യാഗമില്ല, കാരണം പാപമാകുന്ന പ്രശ്നത്തെ വെളിയിൽ വെച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതാണ് സുഹൃത്തെ. ഈ യാഗപീഠം വർഷത്തിലൊരിക്കൽ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടും എന്നതിന്മേലാണ് ഇതിന്റെ അടിസ്ഥാനം. അതെ, വിശ്വാസികൾ എന്ന നിലയിൽ നാം ദൈവം മുൻപാകെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇങ്ങനെയാകുന്നു നമുക്ക് വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് 31 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഈ 31 അധ്യായം വ്യതിചലിച്ചിരിക്കുന്നു നമുക്ക് തോന്നിയേക്കാം. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. ന്യായപ്രമാണം നൽകപ്പെടുന്നതിനും സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾക്കും തമ്മിലുള്ള ഇടവേളയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മോശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അധികം സമയം സീനായ് പർവ്വതത്തിൽ ചിലവഴിച്ചു. അവന്റെ മടങ്ങിവരവിനു വേണ്ടി കാത്തിരുന്ന ഇസ്രായേൽ മക്കൾ അക്ഷമരായി തീരുന്നു. സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിൽ സഹായിച്ച പണിക്കാരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേകമായ വരം ലഭിച്ച ഒരാളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. 31 അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചു, എന്തെന്നാൽ ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. ഈ ആളുകൾക്കും അവരുടെ സഹായികൾക്കും പണി ചെയ്യുവാൻ പ്രത്യേകമായ വരങ്ങൾ നൽകിയിരുന്നു. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളും വസ്ത്രങ്ങളും അവർ ഉണ്ടാക്കി. ദൈവത്തിന്റെ ആത്മാവ് അവരെ തന്റെ വേലയ്ക്കായി സജ്ജമാക്കി എന്ന് നാം കാണുന്നു. ഈ വേലയ്ക്കായി ദൈവം ബെസലേലിനെ വിളിക്കുന്നതിനു മുമ്പ് അവന്റെ ജോലി എന്തായിരുന്നു എന്ന ചോദ്യം ഉയർന്നു വരാവുന്നതാണ്. കൊത്തുപണിയായിരുന്നു അവന്റെ തൊഴിലെന്നും സ്വർണം വെള്ളി മുതലായ ലോഹങ്ങളുടെ പണി അവൻ ചെയ്തിരുന്നു എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവം അവന് തന്റെ വേലയ്ക്കായി പ്രത്യേകമായ വരം നൽകിയിരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്തിനു വേണ്ടി ഒരു മനുഷ്യന് പ്രാപ്തി നൽകിയിരിക്കുന്നുവോ അതാണ് അവൻ ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാത്ത പക്ഷം വേറെന്തെങ്കിലും ചെയ്യുവാൻ ദൈവം വ്യക്തമായി അവന് കാണിച്ചു കൊടുത്തിരിക്കേണ്ടതാണ്. 4 പേർ കാണുന്നതായ പണി വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുവാനാണ് എല്ലാവർക്കും താല്പര്യം. ഒരു ചെറിയ കൂട്ടത്തിന്റെ മുൻപിൽ പോലും പ്രസംഗിക്കുവാൻ കഴിവില്ലാത്തവർ വലിയ പ്രസംഗകരെന്ന ഭാവേനെ എടുത്തു ചാടി ആകെ കുഴപ്പത്തിലാക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പാടുവാൻ കഴിവില്ലാത്ത അനേകരും പണവും സ്വാധീനവും ഉള്ളതിനാൽ വലിയ പാട്ടുകാരെന്ന് ചമഞ്ഞു നടക്കുന്നത് കണ്ടിട്ടില്ലേ? സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തി അത് ആരും അറിയാത്തൊരു പണിയാകുന്നു എന്ന് ചിന്തിച്ചാൽ പള്ളിയിലെ സെക്രട്ടറി ആകുവാൻ ശ്രമിച്ച് ആകെ പരാജയപ്പെടുന്നു. നാം നല്ലതെന്ന് തോന്നുന്നതിന്റെ പിൻപേ പോകുന്നതിനാൽ നമുക്കുള്ള കഴിവുകൾ ഉപയോഗശൂന്യമാകുന്നു എന്ന വസ്തുത മറക്കരുത്. ദൈവം കൊടുത്തിരിക്കുന്നതായ വനം ഉപയോഗിക്കുന്നതിൽ ഓരോരുത്തരും നിഷ്കർഷതയുള്ളവരായിരിക്കേണ്ടത് അത്രേ. ബെസലേലിന് വേണമെങ്കിൽ ഇന്നത്തെ ചില മതഭക്തരെ പോലെ ചിന്തിക്കാമായിരുന്നു. കർത്താവെ, എനിക്ക് അഹരോനെ പോലെ മഹാപുരോഹിതന്റെ ഈ വസ്ത്രങ്ങൾ ധരിക്കണം. അഹരോനെ പോലെ എനിക്ക് നിന്നെ ശുശ്രൂഷിക്കണം. അവന് വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. ഒരു വിധത്തിൽ ഈ മനുഷ്യന്റെ വരം അഹരോന്റെ വരത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. സമാഗമന കൂടാരത്തിന്റെ പണിക്ക് അവന്റെ കഴിവുകൾ അത്യാവശ്യമായിരുന്നു. സുഹൃത്തെ, ദൈവം താങ്കൾക്കൊരു വരം നൽകും. അത് താങ്കൾക്കുള്ള താലന്തുകളെ വികസിപ്പിക്കും. ദൈവം നമുക്ക് താലന്തുകൾ നൽകുന്നു. ഒരു താലന്തും ഒരു കഴിവും നൽകാത്ത ആരുമില്ല. എന്നാൽ നാം അവയെ അവനു വേണ്ടി സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ എടുത്ത് ഉപയോഗപ്രദമാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള വരങ്ങളും താലന്തുകളും അല്ല ഉള്ളത്. താങ്കൾക്ക് ഇടവക കൊയറിൽ പാടാൻ കഴിയുന്നില്ലെങ്കിൽ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അഥവാ പരസ്യമായി സംസാരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ മോശക്കാരനാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്താഗതി സഭയിൽ പലപ്പോഴും പരന്നിട്ടുണ്ട്. ദൈവത്തെ സേവിക്കുവാനായി 100 കണക്കിന് വരങ്ങൾ അവൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. അതത്ര വചനം പഠിപ്പിക്കുന്നത്. ഒരുവന് ലഭിച്ചിരിക്കുന്ന വരം എന്താണെന്ന് മനസ്സിലാക്കി തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. താങ്കൾക്ക് എന്ത് വരമാണ് ദൈവം നൽകിയിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അതിനെ എടുത്ത് അവന്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ താല്പര്യം. നാം മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ വേറൊരു കാര്യം ഈ അധ്യായത്തിലുണ്ട്, 31 അധ്യായത്തിൽ. അത് ശബത്തിനെ കുറിച്ചാണ്. ഇന്ന് അനേകരും പരിഗണിക്കാതെ തള്ളിക്കളയുന്ന കാര്യമാണിത്. സൃഷ്ടിപ്പിന് തൊട്ടുശേഷം മനുഷ്യന് നൽകപ്പെട്ടതാണ് ശബത്ത് ദിവസം. അത് സാർവത്രികമായി ആചരിച്ചിരുന്നു. നാം മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള 10 കൽപ്പനകളിൽ ഒന്നായി നൽകിയിരിക്കുന്നതായി നാം കാണുന്നു. ശബത്ത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ളതാണെന്ന് ഈ ഭാഗത്ത് ദൈവം വ്യക്തമാക്കിയിരിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. ശബത്ത് ദിവസം പ്രത്യേകമായി ഇസ്രായേൽ ജനത്തിന് നൽകിയതായിരുന്നു. ഇത് സഭയ്ക്ക് നൽകിയിരിക്കുന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ശബത്ത് ദിവസം എന്നാണ് മാറ്റപ്പെട്ടത് എന്നാരെങ്കിലും ചോദിച്ചാൽ അതൊരിക്കലും മാറിയിട്ടില്ല എന്ന ഉത്തരമായിരിക്കും ഞാൻ കൊടുക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം അത് അസാധുവായി തീർന്നിരിക്കുന്നു, അപ്രായോഗികമായി തീർന്നിരിക്കുന്നു. ശനിയാഴ്ചയാകുന്ന ശബത്തിന് നാം അധീനരല്ല. നാം ശനിയാഴ്ച ആചരിക്കുന്നില്ല. യേശു അന്ന് മരിച്ചവനായിരുന്നു. നാം ആരാധിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ്. ആഴ്ചയുടെ ഒന്നാം ദിവസം യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സഭ ആരംഭം മുതൽക്കേ ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസം കൂടി വരുന്നു. സഭയുടെ ആരംഭകാലത്തെ കാര്യമാണത്. ശബത്ത് ദിവസത്തിന്റെ പിറ്റേ ദിവസമായിരുന്നു പെന്തക്കോസ് ദിവസം. ആരംഭത്തിങ്കൽ ശബത്ത് സകല മനുഷ്യജാതിക്കുമായി നൽകപ്പെട്ടതായിരുന്നു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയി. അങ്ങനെ ദൈവം ശബത്ത് പ്രത്യേകം ഇസ്രായേൽ മക്കൾക്കായി മാത്രം നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. തങ്ങൾ എല്ലായ്പ്പോഴും ശബത്ത് ആചരിക്കുന്നു എന്ന് ആർക്ക് അവകാശപ്പെടുവാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചുകൊള്ളട്ടെ? അതെ, ന്യായപ്രമാണം അനുശാസിക്കുന്നത് പോലെ ശബത്ത് എല്ലായ്പ്പോഴും അനുഷ്ഠിക്കാത്തവരെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കുന്നുണ്ടോ? അതില്ലല്ലേ. 15 വാക്യത്തിൽ 6 ദിവസം വേല ചെയ്യണം, എന്നാൽ 7 ദിവസം സ്വസ്ഥമായുള്ള ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ഒരു ശബത്ത് ദിവസം ഒരു മനുഷ്യൻ വിറക് വെറുക്കുന്നതായി കണ്ടാൽ ഇസ്രായേലിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. നാം 16-17 വാക്യങ്ങളിൽ വായിക്കുന്നതനുസരിച്ച് സഭയല്ല, ഇസ്രായേൽ മക്കളാണ് ശബത്ത് ആചരിക്കേണ്ടതെന്ന് ഈ ഭാഗത്ത് വ്യക്തമാക്കിയിരിക്കുന്നു. സഭ പുതിയ സൃഷ്ടിപ്പാണ്. അതിനാൽ സഭയ്ക്ക് ആചരിക്കുവാൻ ആഴ്ചയുടെ ആരംഭ ദിവസമായ ഒരു പുതിയ ദിവസം നൽകപ്പെട്ടിരിക്കുന്നു. എത്ര അർത്ഥവത്തായിട്ടുള്ള ചിന്തയില്ലേ. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി വരുന്ന ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ പഠനത്തിൽ താങ്കളെ ഏറ്റവും സ്വാധീനിച്ച ചിന്തകൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതിയാലും ഞങ്ങളുടെ വിലാസം ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം വീണ്ടും: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ജീവ സന്ദേശം, ജീവ സന്ദേശം.